മെൽബണിൽ വിദ്യാർത്ഥികൾ വീണ്ടും സ്കൂളുകളിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ്. തിരിച്ച് ക്ലാസ് റൂമുകളിലേക്ക് എത്തണമെന്നുള്ള വളരെ വലിയ ആവേശമാണ് ഒട്ടുമിക്ക എല്ലാ വിദ്യാർത്ഥികൾക്കും ഉണ്ടായതെന്നാണ് മാതാപിതാക്കൾ ഈ അവസരത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ മറ്റൊരു പ്രത്യേകതയാണ് രണ്ടാം ലോക്ക്ഡൌണിലെ ഇളവുകൾ നടപ്പിലാക്കിയതിന് ശേഷം കുട്ടികൾ തിരിച്ച് ക്ലാസ് റൂമുകളിലേക്ക് പോകുമ്പോൾ ഉണ്ടായിരിക്കുന്നത്. 12 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവരും മാസ്ക് ധരിക്കണമെന്നുള്ള നിർദ്ദേശമുള്ളതിനാൽ 7ാം ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികൾ മാസ്ക് ധരിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം ക്ലാസ്സുകളിലേക്ക് പോയത്. കോവിഡിനൊപ്പമുള്ള ജീവിതശൈലിയിലെ ഈ ചുവടുവയ്പ് എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഇവരിൽ ചിലരുമായി SBS മലയാളം സംസാരിക്കുകയാണ്. ഇനി ക്ലാസ് റൂമിൽ മാസ്ക് ധരിക്കുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകുമെന്ന് ആരും തന്നെ കരുതിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ പല വർണ്ണത്തിൽ മുഖത്ത് ഉറച്ചിരിക്കുന്ന മാസ്ക് ധരിച്ചുകൊണ്ടാണ് 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ക്ലാസ്സിലിരിക്കുന്നതെന്ന് മെൽബണിലുള്ള അനുഗ്രഹ സുനി പറയുന്നു. ആദ്യ ദിവസത്തെ മാസ്ക് ധരിച്ചുള്ള ക്ലാസ്സിന് ശേഷം അനുഗ്രഹ അനുഭവം പങ്കുവച്ചു.
പിന്നെ സം പീപ്പിൾ മേ ബി ഡിസൈനുള്ള അല്ലെങ്കിൽ കളർഫുൾ മാസ്ക്. കുറച്ച് ആൾക്കാർ സംസ് കുറെ നേരം ബ്രീത്ത് ചെയ്യാൻ അത് അവരുടെ മൗത്തിൽ ഓവറാവും, പക്ഷെ നോസ് എക്സ്പോസ്ഡ് ആ അവർ ബ്രീത്ത് ചെയ്യാൻ പറ്റും. പക്ഷെ മോസ്റ്റ് ഓഫ് ദൈം ഞങ്ങൾ എല്ലാവർക്കും ഫേസ് മാസ്ക് ഉണ്ട്.
ക്ലാസ് റൂമിൽ എത്തുന്നത് മുതൽ വീട്ടിൽ പോകുന്നത് വരെ മാസ്ക് ധരിച്ചുകൊണ്ടാണ് എല്ലാ വിദ്യാർത്ഥികളും ഇരിക്കുന്നത്. ചില സാഹചര്യങ്ങളിൽ മാത്രം മാസ്ക് ഊരാൻ അനുവാദമുണ്ട്.
സോ ഞങ്ങൾക്ക് ഊറാൻ പറ്റുന്നത് ഫുഡ് കഴിക്കുമ്പോഴാണ്, പിന്നെ വെള്ളം കുടിക്കുമ്പോഴാണ്, പിന്നെ ഞങ്ങൾക്ക് കുറെ നേരം ലൈക്ക് നമുക്ക് ഇച്ചിരി നേരം ബ്രീത് ചെയ്യണമെങ്കിൽ അത് ഊറാ ഇച്ചിരി, പിന്നെ ബ്രീത് ചെയ്തിട്ട് തിരിച്ചു വെക്കാം. പിന്നെ വെക്കേണ്ട സമയത്ത് നമ്മൾ ഫേസ് ടു ഫേസ് ഒരാളിനോട് സംസാരിക്കുകയാണെങ്കിൽ അപ്പം വെക്കണം. ആ സ്പോർട്സിന് പോകുമ്പോൾ ഞങ്ങൾ ഇടണം, പക്ഷെ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഊറാം ബ്രത്ത് കിട്ടണം. സോ ഞങ്ങൾ സംസാരിക്കുന്ന അത് അൺകംഫർട്ടബിൾ ആണ് സംസാരിക്കാൻ വേണ്ടി, പിന്നെ ബ്രീതും ചെയ്യാൻ വേണ്ടി.
ഇപ്പോൾ അനുഗ്രഹ ചൂണ്ടിക്കാട്ടിയതുപോലെ 7ാം ക്ലാസ്സിലുള്ള കൗസ്തുബ് കിഷോറും സഹപാഠികൾ പല വർണ്ണത്തിൽ മുഖത്ത് ഉറച്ചിരിക്കുന്ന മാസ്ക് ധരിച്ചുകൊണ്ട് ക്ലാസ്സിലെത്തിയ കാര്യം ചൂണ്ടിക്കാട്ടുന്നു.
എന്റെ കളർ ജസ്റ്റ് നോർമൽ പോലത്തെ കളറാണ്. വേറെ കുട്ടികളൊക്കെ ആണെങ്കിൽ എന്താ ഡാർക്ക് ബ്ലൂ അതുപോലത്തെ വേറെ കളറൊക്കെ വെക്കാറുണ്ട്. സ്കൂളില് ഫുൾ ടൈം മാസ്ക് ഇടണം, പക്ഷെ കഴിക്കുമ്പോഴും കുടിക്കുമ്പോ ഉരി എന്താ കഴിക്കണം. സോ ഞാൻ സിംഗിൾ യൂസ് മാസ്കാണ് യൂസ് ചെയ്യണത്, അത് സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് അത് ഡിസ്പോസ് ചെയ്യാൻ. പിന്നെ മാസ്ക് ആണെങ്കിൽ ഇടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫിറ്റൊന്നും ചെയ്യില്ല, അതുകൊണ്ട് ഇങ്ങനെ കുറെ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്യണം.
മാസ്ക് ധരിക്കുമ്പോൾ ശ്വസിക്കുവാൻ ബുദ്ധിമുട്ടുള്ള കാര്യം അനുഗ്രഹ ചൂണ്ടിക്കാട്ടുന്നുണ്ടെങ്കിലും കൗസ്തുബിന്റെ അനുഭവം അല്പം വ്യത്യസ്തമാണ്.
ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ മാസ്ക് വെച്ചിട്ട് വലിയ ബ്രീതിങ് പ്രശ്നങ്ങളൊന്നും ഇല്ല, അവർ നോർമലായിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണേ. വലിയ പ്രശ്നമൊന്നും ഇല്ല, വലിയ ഹെവി ബ്രീതിങ് പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ എനിക്ക് പ്രശ്നം, ഫ്രണ്ട്സിനും അങ്ങനെയാണ്.
ഇത്തരത്തിൽ കോവിഡിനെതിരെയുള്ള പ്രതിരോധത്തിൽ അധികൃതർക്കൊപ്പം സമൂഹത്തിനൊപ്പം കുട്ടികളും സജീവമായി പങ്കാളികളാവുകയാണ്. ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ പാലിക്കാൻ കുട്ടികൾക്ക് മടിയില്ല എന്നാണ് ഫുഡ്സ്ക്രേ ഹൈസ്കൂൾ അധ്യാപകനായ വർഗീസ് ജോൺ ചൂണ്ടിക്കാട്ടുന്നത്. ഓസ്ട്രേലിയയിൽ ചെറുപ്പകാലം മുതൽ പഠിച്ചു വരുന്ന ഇവർക്ക് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ലെന്ന് ചൂണ്ടിക്കാട്ടുന്നു.
അത് പൊതുവേ ഇവിടുത്തെ ഓസ്ട്രേലിയൻ പിള്ളേർ ഒരു ലോ അബൈഡിങ് സിറ്റിസൻസ് ആണ്. കാരണം അവരുടെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരത് അനുസരിക്കും എന്നുള്ളതാണ്. അതിനകത്ത് അത് ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും അവരതിനകത്ത് ചോദ്യം ചെയ്യത്തില്ല. മാസ്ക് വെക്കാൻ പറഞ്ഞാൽ മാസ്ക് വെക്കും, കാരണം അവർ ലോ അബൈഡിംഗ് ആയിട്ട് വളർന്നു വരുന്ന ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട് അവർക്ക് അതിനകത്ത് വലിയ പ്രശ്നമൊന്നുമില്ല. ബിക്കോസ് ഇറ്റ്സ് എ ഗവൺമെന്റ് ഇൻസ്ട്രക്ഷൻ, ഇറ്റ്സ് എ ഗവൺമെന്റ് ഡയറക്റ്റീവ്, സോ പീപ്പിൾ ജസ്റ്റ് ഒബേ ഇറ്റ്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഞങ്ങൾക്ക് തന്ന നിർദ്ദേശം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. സാധാരണ കോവിഡ് ഇവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടറിന്റെ അല്ലെങ്കിൽ ഹെൽത്ത് മിനിസ്റ്ററിന്റെ ആ ഒരു ഇൻസ്ട്രക്ഷൻ പ്രകാരം സ്റ്റേ ഹോം വെൽ അൺവെൽ, അതാണ് ഒരെണ്ണം ഇൻസ്ട്രക്ഷൻ. രണ്ടാമത്തത് പ്രാക്ടീസ് ഗുഡ് ഹൈജീൻ, ആൻഡ് മൂന്നാമത്തത് എൻഷുർ എ ഫിസിക്കൽ ഡിസ്റ്റൻസ് ഓഫ് 1.5 മീറ്റേഴ്സ്. പിന്നെ വെയർ എ മാസ്ക്. സ്റ്റുഡൻസ് ഹു ആർ 12 ഇയേഴ്സ് ആൻഡ് ഓൾഡർ ദാൻ ഓൾഡ് ഇൻ സെക്കൻഡറി സ്കൂൾ ആൻഡ് സ്റ്റാഫ് ദേ ആർ എക്സ്പെക്ടഡ് ടു വെയർ എ മാസ്ക്. അതാണ് ഇപ്പോഴത്തെ പുതിയ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞേക്കുന്നത്.
സ്വാഭാവികമായും മാസ്ക് ധരിച്ചുകൊണ്ടുള്ള പഠനമുറി പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കും കാരണമാകാം. ചിലർക്ക് ശ്വസിക്കുവാനുള്ള ബുദ്ധിമുട്ടുണ്ടാകാം. ചിലപ്പോൾ മറ്റുള്ളവരുമായി സംഭാഷണം നടത്തുമ്പോൾ വ്യക്തത ഉണ്ടാകണമെന്നില്ല. എന്നിരുന്നാലും വീണ്ടും ക്ലാസ് മുറികളിലേക്ക് എത്തിയത് വലിയൊരു മാറ്റം തന്നെയായി കുട്ടികളെല്ലാവരും തന്നെ ചൂണ്ടിക്കാട്ടുന്നു. ഇതിനു പുറമെ വീണ്ടും ഒരു ലോക്ക്ഡൌണിലൂടെ തിരിച്ച് പഠനം വീടുകളിലാകുന്നതിനോട് ആർക്കും തന്നെ യോജിപ്പില്ല, കുട്ടികൾക്കും മാതാപിതാക്കൾക്കും. ഇക്കാര്യമാണ് മൂന്ന് കുട്ടികളുടെ മാതാവായ സുമ ഷാജി ചൂണ്ടിക്കാട്ടുന്നത്.
അവര് സ്കൂളില് സ്റ്റാർട്ട് അവര് ഓരോ ദിവസവും ന്യൂസിൽ ഇങ്ങനെ ചോദിച്ചോണ്ടായിരിക്കുന്നത്, എന്നാണ് ഞങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നത് എന്നുള്ള രീതിയിൽ അന്വേഷിച്ചോണ്ടിരുന്നു. അവര് സ്കൂൾ ഓപ്പൺ ആണെന്ന് പറഞ്ഞപ്പോ അവര് ഭയങ്കര എക്സൈറ്റഡ് ആണ്. രണ്ടു കുട്ടികൾക്ക് പ്രൈമറി സ്കൂളുകാർക്ക് സ്റ്റാർട്ട് ചെയ്തു, രണ്ടു കുട്ടികൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു ഈ ലാസ്റ്റ് വീക്കിൽ. അവര് വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് സ്കൂളിൽ പോകുന്നത്. കുട്ടികളുടെ മാത്രമല്ല അവരുടെ പേരൻസ് ഒക്കെ ആണെങ്കിലും വളരെയധികം സ്ട്രഗിൾ ചെയ്തു ഈ ഒരു സമയത്ത്. ഇനി ഒരു ലോക്ക്ഡൌണിലേക്കും കൂടെ പോയാൽ അത് എങ്ങനെയാവുന്നുള്ളത് അറിയില്ല, വലിയ ബുദ്ധിമുട്ടായിരിക്കും. സ്കൂള് ഏത് സ്കൂളിലാണോ ഇപ്പം എന്തെങ്കിലും തരത്തിലുള്ള കോണ്ടാക്ട്സ് ഉണ്ടായി, ഇപ്പം ഒരു സ്കൂളില് അങ്ങനെ ഒരു പോസിറ്റീവ് കേസ് വന്നാൽ ആ സ്കൂൾ അടയ്ക്കുന്നത് ഓക്കെ. പക്ഷെ അല്ലാതെ ഒരു ഏരിയയിൽ കുഴപ്പമില്ലാത്ത ഒരു ഏരിയയിൽ ഒരു സ്കൂൾ അടയ്ക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. എനിക്ക് തോന്നുന്നില്ല പിള്ളേർ ഇനി അതിനോട് കോപ്പ് ചെയ്യുമെന്ന്.
ഇപ്പോൾ സുമാഷാജി ചൂണ്ടിക്കാട്ടിയതുപോലെ കുട്ടികളുടെ മാനസികമായ വളർച്ചയ്ക്കും മാനസികമായ സുരക്ഷയ്ക്കും ക്ലാസ് റൂം പഠനം തന്നെയാണ് ഏറ്റവും ഉചിതമെന്ന് വർഗീസ് ജോണും പറയുന്നു.
അതെ, ഞാനിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ടേം 3 കഴിഞ്ഞ സമയത്ത്, അതായത് ഒരു 3 ആഴ്ചയ്ക്ക് മുമ്പ് നമ്മുടെ ടേം 3 എൻഡ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും പേരൻറ് ടീച്ചർ നൈറ്റ് ഉണ്ട്, പേരൻറ് ടീച്ചർ ഇൻ്റർവ്യൂ. അപ്പം ഞാനൊരു 10-45-50 പേരൻസുമായിട്ട് ഞാൻ സംസാരിച്ചു. അതെല്ലാം ഓൺലൈൻ കൂടെ ആയിരുന്നു, അതിന് ഗൂഗിൾ മീറ്റിൽ കൂടെ നമ്മൾ ഓരോ സ്ലോട്ട് കൊടുത്തിട്ടുണ്ട് പേരൻസിന്, അവരോടെല്ലാം സംസാരിച്ചു. ആ പേരൻസ് സംസാരിച്ച പേരൻസിൻ്റെ എല്ലാം മെയിൻ കൺസേൺ അവരുടെ അക്കാഡമിക് പെർഫോമൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ പിള്ളേരുടെ അല്ല, അവരുടെ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചും പിള്ളേർ ഡിസെൻഗേജ്ഡ് ആവുന്നതിനെ കുറിച്ചും മോട്ടിവേറ്റഡ് അല്ലാകുന്നതിനെ കുറിച്ചതും അവരുടെ ഒരു ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ചൊക്കെയാണ് പേരൻസ് കുറച്ചുകൂടെ കൺസേൺഡ്. അല്ലാതെ അവരുടെ അക്കാഡമിക് പെർഫോമൻസ് അല്ല അവരുടെ മെയിൻ പ്രോബ്ലം. അതുകൊണ്ട് ഇനി ഒരു ലോക്ക്ഡൌണും കൂടെ പിള്ളേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എനിക്കറിയത്തില്ല അത് പിള്ളേർ, അത് പേരൻസിന് അതിൻ്റെ പ്രഷറുണ്ട് പിള്ളേർക്ക്. കാരണം ഒരുപാട് പേരൻസ് നമ്മളെ ടീച്ചേഴ്സിനെ അപ്രീഷിയേറ്റ് ചെയ്ത് സംസാരിച്ചു, അതായത് ഇത്രയും ഇങ്ങനെയുള്ള ഈ പിള്ളേരെ വീട്ടിൽ അവരെ കീപ്പ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്നാണ് പല പേരൻസും പറഞ്ഞത്.
മാതാപിതാക്കളും അധ്യാപകരും ചൂണ്ടിക്കാട്ടുന്നത് പോലെ കുട്ടികളും ക്ലാസ്സിൽ ഇരുന്നു കൊണ്ട് തന്നെ പഠിക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. അധ്യാപകരിൽ നിന്ന് നേരിട്ട് പഠിക്കുന്നതും സഹപാഠികൾക്ക് ഒപ്പം ക്ലാസ് റൂമിൽ ഇരിക്കുന്നതിനും പകരമായിരിക്കില്ല ഒരിക്കലും വീട്ടിൽ നിന്നുള്ള പഠനമെന്ന് ഇവർ വ്യക്തമാക്കുന്നു.
ഞാൻ വെരി എക്സൈറ്റഡ് ആയിരുന്നു, കാരണം ഓൺലൈൻ സ്കൂൾ ഭയങ്കര ടഫ് ആയിരുന്നു. ടഫ് അല്ലായിരുന്നു, പക്ഷെ ഇറ്റ് വാസ് ഹാർഡ് ടു ഇന്ററാക്ട് വിത്ത് ദ ടീച്ചർ. സോ ഫ്രണ്ട്സിനെ കുറെ മീറ്റ് ചെയ്യാൻ പറ്റും ഇൻ പേഴ്സൺ.
എല്ലാവരെയും കുറെ നാളായിട്ട് ഇങ്ങനെ എന്താ മൈക്രോസോഫ്റ്റ് ടീംസിലും ഇങ്ങനെ സൂം ആയിട്ട് ഇങ്ങനെ എന്താ ഇങ്ങനെ കണ്ടുള്ളൂ. ഇപ്പോൾ ആക്ച്വലി കാണുമ്പോൾ കുറച്ചും കൂടി എന്താ ഇങ്ങനെ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യും, ലൈക്ക് മോർ വിത്ത് ദം ബെറ്റർ ആയിട്ട് സംസാരിക്കാൻ പറ്റും, കുറച്ചും കൂടി എന്താ കളിക്കാൻ പറ്റും, അതുപോലത്തെ കാര്യങ്ങളൊക്കെ. സ്കൂളിൽ പോകണ താല്പര്യം, പഠിക്കാനൊക്കെ ബെറ്റർ ആണ് ഇവിടെ. എന്താ ഈ റിമോട്ട് ലേണിംഗ് ഒക്കെ ചെയ്യുമ്പോൾ പഠിക്കാൻ കുറച്ചും കൂടി ഹാർഡർ ആണ്. എന്താ ടീച്ചർ എന്താ ആർട്ട് പോലത്തെ സബ്ജക്ട്സ് അതിങ്ങനെ വരയ്ക്കുമ്പോൾ ആ ടീച്ചറൊക്കെ ഇങ്ങനെ പറഞ്ഞു തരണം, അത് കുറച്ചും കൂടി ബെറ്റർ ആണ് സ്കൂളിൽ. ഈ കമ്പ്യൂട്ടറിൽ ഇരിക്കുമ്പോൾ അത്ര നല്ലതായിട്ട് പറഞ്ഞു തരാൻ പറ്റില്ല.
ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്തെങ്കിലും കാരണവശാൽ വീണ്ടും നിയന്ത്രണങ്ങൾ കഠിനമാക്കേണ്ടി വന്നാൽ തിരിച്ച് റിമോട്ട് സ്കൂളിങ്ങിലേക്കോ വീട്ടിൽ നിന്നുള്ള പഠനത്തിലേക്കോ പോകുവാൻ മാതാപിതാക്കൾ സന്നദ്ധരാണെന്ന് ചൂണ്ടിക്കാട്ടുന്നു.
അതെ, ആ ഒരു രീതിയിലേക്ക് പോയ ആവശ്യമെങ്കിൽ നമ്മൾ പോകേണ്ടി തന്നെ വരും. പക്ഷെ അത് എത്രമാത്രം പിള്ളേരും കുട്ടികളുടെ മാത്രമല്ല അവരുടെ പേരൻസ് ഒക്കെ ആണെങ്കിലും വളരെയധികം സ്ട്രഗിൾ ചെയ്തു ഈ ഒരു സമയത്ത്. ഇനി ഒരു ലോക്ക്ഡൌണിലേക്കും കൂടെ പോയാൽ അത് എങ്ങനെയാവുന്നുള്ളത് അറിയില്ല, വലിയ ബുദ്ധിമുട്ടായിരിക്കും.
ഇപ്പോൾ അധ്യാപകരും മാതാപിതാക്കളും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും ചൂണ്ടിക്കാട്ടിയതുപോലെ വീണ്ടും പഠനം ക്ലാസ് റൂമിൽ നിന്ന് തിരിച്ച് വീടുകളിലേക്ക് മാറുന്ന ഒരു സാഹചര്യത്തോട് ആർക്കും തന്നെ താല്പര്യമില്ല. ഒക്ടോബർ 26 ഹൈസ്കൂൾ വിദ്യാർത്ഥികളും തിരിച്ചെത്തുന്നതോടെ എല്ലാവരും തന്നെ ക്ലാസ് റൂം പഠനം വീണ്ടും തുടങ്ങുകയായി.